Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അത്തരം ദൃഷ്ടാന്തങ്ങൾ നമ്മൾ സ്വീകരിക്കും ചർച്ച ചെയ്യാം. അത് ഈ പരോക്ഷ അപരോക്ഷ ഭേദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ അതിന് സമാനമായൊരനുഭവം ഇന്ദ്രിയജന്യമായ പ്രത്യക്ഷം, അതുപോലെ ഒരു പ്രത്യക്ഷം ആത്മാവിനെ സംബന്ധിച്ച് ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലല്ല, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, അതിനെ അറിയുന്നില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. മഹാത്മാക്കളുടെ അതിനെ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ നമ്മളിങ്ങനെ ധരിച്ചു പോകും. ഒരാളോട് ഈശ്വരനെ കാണാമെന്ന് ചോദിച്ചു, ഉടനെ ഗുരുഗുരു പറഞ്ഞു ഈശ്വരനെ കാണാമെന്ന് പറഞ്ഞു, ഉടനെ അയാൾ ഈശ്വരനെ കണ്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ സാമാന്യ മനസ്സിലുണ്ടാകുന്നു. അജ്ഞസാരെ അനുഭവിച്ചതുപോലെ ഈശ്വരനെ അനുഭവിച്ചു എന്നാണ്. എന്നാ പിന്നെ നമുക്കും അതാകാം, കുറച്ചുകൂടി മധുരമുള്ളതായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. അതിനോട് നിഷേധിക്കുന്നു. എന്താണ് നന്ദി പശ്യതി? ദേഹമാണ്, അതാണ് സത്യം. നിങ്ങൾ പിന്നെ രണ്ടാമതായി ഒന്നിനെ അനുഭവിക്കാൻ എന്താണ്? ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്ന വിഷയം ഏത്? അനുഭവം ഇവിടെ നിൽക്കും. ഈ ത്രിപുടിക്ക് ആത്മാവിൽ നിലനിൽപ്പില്ല, എന്നാൽ അത് കേവലം അനുഭവസ്വരൂപവുമാണ്. പിന്നെ ഇതിനെ തത്വജ്ഞാനം ഇതിനെ തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അന്യ പശ്ചിതി അന്യ ശ്രമോതി എന്ന് ധരിക്കുന്നുണ്ടല്ലോ, ആ ധാരണയെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. നേതി നേതി തത്വം ഈ നിരാകരണങ്ങളിൽ അവശേഷിക്കുന്നു, അതാണ് തത്വം. അതീത്തെ പഞ്ചസാരയുടെ അനുഭവം പോലെയുള്ള ഒരു അപരോക്ഷത അവിടെയില്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രസംഗിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ആത്മാവിന്റെ അനുഭവമുണ്ടോ? ധൈര്യമായിട്ടും പറയാം, ആത്മാവിന്റെ അനുഭവമില്ല. ആത്മാവിന്റെ അനുഭവം ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല, ഇനിയിട്ട് ഉണ്ടാകാനും പോകുന്നു. എന്തുകൊണ്ട്? അത് ഏകമാണ്, അതിനനുഭവിക്കുന്നവനില്ല. ഇവിടെ അനുഭവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല. ഇവിടെ അനുഭവത്തിന്റെ വിഷയമായിട്ടുള്ള ഒരു ആത്മാവില്ല. പിന്നെങ്ങനെ ആത്മാവിന്റെ അനുഭവം ഉണ്ടാവും? പക്ഷെ ഈ കാണുന്ന നാമരൂപങ്ങളുടെ അനുഭവങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെ അനുഭവമില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ അനുഭവമില്ലാത്ത ഒരു വിഷയമാണല്ലോ ആത്മാവ്, അതുകൊണ്ട് അതിനെ ഇതുപോലെ അനുഭവമാക്കിക്കൂടെ എന്നുള്ളൊരു സംശയത്തിൽ നിന്നാണ് ഈ ചോദ്യം. രൂപത്തെ കാണും പോലെ, രസത്തെ കാണുന്നത് പോലെ, സ്പർശത്തെ കാണുന്നത് പോലെ ഇനി എന്തുകൊണ്ട് അനുഭവിച്ചുണ്ട്? അത് അതിന്റെ സ്വഭാവമല്ല, ഇതിന്റെ സ്വഭാവമാണ്. അനുഭവ വിഷയമാകുക എന്ന് പറയുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ സ്വഭാവമാണ്, അത് അനുഭവ വിഷയമാണ്. ആത്മാവിന്റെ സ്വഭാവം അതല്ല, അത് കേവലം അനുഭവ സ്വരൂപമാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്, അതാണ് എന്നാണ് പിന്നെ പറയുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ പറഞ്ഞു ബ്രഹ്മലോകത്തെ അവൻ സുഖങ്ങളെ അറിയുന്നു, ഇന്ദ്രലോകത്തിലെ സുഖങ്ങളെ അറിയുന്നു, ഇന്ദ്രൻ അനുഭവിക്കുന്നതും ബ്രഹ്മലോകത്തുള്ളവർ അനുഭവിക്കുന്നതൊക്കെ അവൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പശ്യന്റെ ഭവതി. അവൻ സ്വയം ദൃഷ്ടസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണോ, സത്സ്വരൂപമാണെന്നോ, ആനന്ദ സ്വരൂപമാണെന്നോ എങ്ങനെ വേണോ പറയാം. സ്വയം ആ സ്വരൂപമായിരിക്കുകയാണെങ്കിൽ സസ്യഭാസ സർവ ഇതം വിഭാതി, അവന്റെ പ്രകാശം കൊണ്ട് സർവവും പ്രകാശിക്കുന്നു. സൂര്യന്റെ പ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഇതിനൊന്ന് തലതിരിച്ചു വെക്കാം. നമ്മൾ സർവത്ര വിഷയത്തിൽ ഉണ്മ അനുഭവിക്കുന്നു, വിഷയത്തിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു, വിഷയത്തെ ഗ്രഹിക്കുന്ന അറിവിന് നമുക്ക് പരിചയമുണ്ട്. ഇത് നേരെ മറിച്ചാണ് തത്വം. എന്താണ്? ഉണ്മയിൽ സർവം പ്രകാശിക്കുന്നു, സത്തിൽ സർവം പ്രകാശിക്കുന്നു, ആനന്ദത്തിൽ സർവം പ്രകാശിക്കുന്നു, അറിവിൽ സർവവും നാമരൂപാത്മകമായ സർവവും പ്രതീതമാകുന്നു. ഇത് തിരിച്ച് അതാണ് ഇവിടെ പറയുന്നത്. അറിവിലാണിതെല്ലാം പ്രതീതമാകുന്നെങ്കിലും അതിനാണ് ഇവിടെ പറയുന്നത്. സുപ്തസ്യ മോക്ഷ ദൃഷ്ടാന്തത്വ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മോക്ഷത്തിന്റെ ദൃഷ്ടാന്ത സുഷുപ്തിയാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. എന്റെ സ്വന്തം വ്യാഖ്യാനമാണെന്ന് ചിലരെങ്കിലും ധരിച്ചിരിക്കും. ഇവിടെ പറയുന്നത് സുപ്തസ്യ മോക്ഷ ദൃഷ്ടാന്തത്വ മോക്ഷത്തിന്റെ ദൃഷ്ടാന്ത സുഷുപ്തിയാണ്. എന്താണോ അവിടെ ആ ഏകനായ അറിവ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരുന്നു. ജാഗ്രത്തിൽ അതേ ഏകനായ അറിവ് തന്നെ സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വ്യത്യാസം മുക്തിയും ബന്ധവും തമ്മിൽ ഈ വ്യത്യാസം. ഇവിടെ നമ്മൾ ഭ്രമിക്കുന്നത് എന്താണോ ആ മുക്തി അത് മറ്റൊരവസ്ഥയാണ്, ഈ ജാഗ്രത് ഇത് വേറൊരവസ്ഥയാണ്. ആ ഭ്രമത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് തൊട്ടു മുമ്പ് ശ്രീ പറഞ്ഞത് ഉത്തമ പുരുഷ. വ്യക്തവും അവ്യക്തവുമായ രണ്ട് നിലകളിൽ ആരാ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്? സുപ്തൻ വേറെ, ജാഗ്രത് സ്വപ്നം കാണുന്നവൻ വേറെ, അങ്ങനെയാണല്ല. ഒരു ഉത്തമ പുരുഷൻ, ചതുർത്ഥൻ, തുരീയൻ എന്ന് പറയുന്നു. ഈ ബോധത്തിന് വേണ്ടിയിട്ടാണ് തത്വജ്ഞാനത്തിന്റെ ആവശ്യം, മറിച്ച് ആത്മാവിനെ വിഷയമാക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഈ ദൃഷ്ടി ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഹൃത്തിയിലും ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൃഷ്ടി, ഇതിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് പറയാൻ എന്താണ്? അവൻ സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു, സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് തത്വദൃഷ്ടിയിൽ പറയുന്നതാണ്, അതാണ് പരമാർത്ഥം. അല്ലാതെ ഈ പറയുന്നവൻ ഇതിനെയെല്ലാം വിഷയരൂപത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുണ്ടാകും, അസാധ്യമല്ല. എന്തുകൊണ്ട്? അവന്റെ കർണങ്ങൾക്ക് പരിമിതിയുണ്ട്. വിദൂരമായിരിക്കുന്നതിന് അവന് പ്രകാശിപ്പിക്കാൻ പറ്റില്ല, വിവഹിതമായിരിക്കുന്നതിന് പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. ഭൂതത്തെ, ഭാവിയെ, സൂക്ഷ്മത്തെ, ബൃഹത്തായ ഒന്നും അവന് പ്രകാശിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവൻ ഭരണങ്ങളെ ആശ്രയിക്കുന്നു, മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു. അതിനൊരുപാട് പരിമിതികളുണ്ട്, ഉപാധികളെല്ലാം പരിമിതികളുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു സർവജ്ഞത്വമാണ് ഇവിടെ പറയുന്നു. അങ്ങനെയുള്ള ഒരു സർവദൃക്കിനെ എന്താ സർവദൃക് അതല്ല പറയുന്നു. അതെല്ലാം പറയുന്നതാണ് ഭരണപ്പെടുത്തും. ഭരണത്തിന് സാമർഥ്യം കൂടിയാൽ ചിലപ്പോൾ നമുക്ക് ഭൂതവും ഭാവിയും എല്ലാം അറിയാൻ കഴിയുന്നു. അത് ആത്മാവിനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളല്ല, മായയെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണല്ലോ. അതല്ല ഇവിടെ ചെന്ന് ഇവിടെ പറയുന്നത് ദൃഷ്ടി. രണ്ട് ശബ്ദം, ദൃഷ്ടി ശബ്ദം രണ്ടുമാണ്. ദ്രഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് രണ്ടു തവണ പ്രയോഗിച്ചു. എന്തിനുവേണ്ടി അങ്ങനെ പറഞ്ഞത്? ഈ ദൃഷ്ടിയെ ഒഴിവാക്കാൻ വേണ്ടി. നമ്മളീ പറയുന്ന പ്രത്യക്ഷം അപരോക്ഷം എന്നെല്ലാം പറയുന്ന ദൃഷ്ടിയെ നിഷേധിക്കാൻ വേണ്ടി. അങ്ങനെ സ്വരൂപമായ ദൃഷ്ടി, ആ ദൃഷ്ടിക്ക് വിപരലോകം വരുന്നില്ല, മാറ്റം വരുന്നില്ല. അത് പശ്യന്നേവ ഭവതി. അതുകൊണ്ട് പറയാം തത്വജ്ഞൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ വാച്യാർത്ഥത്തിലല്ല. അക്കാര്യത്തിൽ തത്വത്തെ ഗ്രഹിച്ചവന് സംശയം, ആഗ്രഹിക്കാത്തവന് അതിന് സംശയം ഉണ്ടാകും. അവനങ്ങനെ ആത്മാവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതെല്ലാം അറിയുന്നില്ലല്ലോ. സ്വർഗത്തെ അസുഖത്തെ അവൻ അറിയുന്നില്ലല്ലോ. ബ്രഹ്മലോകത്തിലെ അസുഖങ്ങളെ അവൻ അനുഭവിക്കുന്നില്ലല്ലോ. എങ്ങനെ ഈ പറയുന്നത് ശരിയാകും എന്നുള്ള സംശയങ്ങൾ തത്വബോധമില്ലാത്തവനുണ്ടാകും. തത്വബോധം എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. അതിന് നാശമില്ല, ആ ദൃഷ്ടിക്ക് നാശമില്ല. അതുകൊണ്ട് സർവവും ആ ദിശയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് സർവാധാരമായി നിർത്തുന്നു, സർവസ്വരൂപമായി നിർത്തുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അതൊന്നു പറഞ്ഞാൽ പോരെ? ഒന്നും അറിയുന്നില്ല എന്നെന്തിനു പറയണം? അറിയുന്നില്ല എന്ന് പറയാ പറഞ്ഞു പശ്ചിമി നന്ദി ശൃണോതി നന്ദി വിജാനാദി ഇതെല്ലാം എന്തിനാ പറയുന്നു? അവൻ തത്വരൂപത്തിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ആശയക്കുഴപ്പം എന്തിനുണ്ടാകുന്നു? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ആശയക്കുഴപ്പം വരുന്നത്. അതിന് സമാധാനം പറയുന്നു, ദൃഷ്ടരന്യത്വേന ഭാമാ നാം അഭാവ എന്ന പശ്യത്തി. ദൃഷ്ടാവിൽ നിന്ന് അന്യമായി കാമങ്ങൾ നിലനിൽക്കുന്നില്ല, കാമ്യമായ ഒന്നും നിലനിൽക്കുന്നില്ല. അകാമ്യമായ നിലനിൽക്കുന്നില്ല, സ്വർഗവുമില്ല, ബ്രഹ്മലോകവുമില്ല, നരകവുമില്ല, ഇതൊന്നും നിലനിൽക്കുന്നില്ല. ശരീരം ഉൾപ്പെടെ ഉള്ളതൊന്നും നിലനിൽക്കുന്നില്ല, മനസ്സ് നിലനിൽക്കുന്നില്ല, കർണങ്ങൾ നിലനിൽക്കുന്നില്ല, ദൃശ്യങ്ങൾ നിലനിൽക്കുന്നില്ല. ഇതിനൊക്കെയാണല്ലോ കാമിക്കുന്നത്. ഇതൊന്നും ദൃഷ്ടാവിൽ നിന്ന് അന്യമായിട്ടില്ല, പ്രകാശത്തിൽ നിന്ന് അന്യമായി ഉഷ്ണം, ഉഷ്ണത്തിൽ നിന്ന് അന്യമായി പ്രകാശം, ഏത് രൂപത്തിൽ പ്രകാശിക്കുന്നു. അതുപോലെ ദൃഷ്ടാവ് ഏത് രൂപത്തിൽ പ്രകാശിക്കുന്നു, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് മുക്തന്റെ നില, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്ത ദൃഷ്ടാന്തത്തെ പറയുന്നത്. അതാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയും, സുപ്തസ്യ മോക്ഷ ദൃഷ്ടാന്തത്വ. മോക്ഷത്തിന്റെ ദൃഷ്ടാന്തമായി പറയുന്നത് സുപ്തൻ തന്നെ തന്നെ. സുപ്തൻ എന്ന് പറയുമ്പോൾ വേറെ ഉറങ്ങിക്കിടക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, തന്നെ കുറിച്ചല്ല, താനല്ലേ ഉറങ്ങുന്നു, മറ്റുള്ളവരുടെ ഉറക്കത്തെ കുറിച്ചല്ല. അവിടെ എന്താണ്? അന്യമായി ഒന്നുമില്ല, ഏകനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പരമാർത്ഥമെന്ന് ബോധിക്കുന്നതിന് വേണ്ടി അതൊരു ദൃഷ്ടാന്തമായിട്ടുണ്ട്. അതെവിടെ ബോധിക്കുന്നു? ജാഗ്രത ബോധിക്കുന്നു. സുഷുപ്തി ബോധിക്കുന്നു, സുഷുപ്തിയിലല്ല, അത് സാധ്യമല്ല. അത് ബോധിച്ചാൽ ഉടൻ ജാഗ്രത. ഈ പ്രകാശം ജാഗ്രതനാണ്, അത് ജാഗ്രതയിൽ ബോധിക്കുന്നു. അതങ്ങനെ സംശയരഹിതമായി ബോധിക്കണം, വിപര്യരഹിതമായി ബോധിക്കണം, അജ്ഞാനശൂന്യമായി ബോധിക്കണം. അവിടെയാണ് തത്വജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്. അജ്ഞാന സംശയ വിപര്യങ്ങളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം ഇതിനെ വിഷയമാക്കുന്ന ഒരു തത്വജ്ഞാനമുണ്ട്. പിന്നെ പറയുന്നത് ശാന്തിയുണ്ട്, സുഖമുണ്ട്, സമാധാനമുണ്ട്, അതൊക്കെ മനസ്സിന്റെ കാര്യങ്ങൾ. മനസ്സിലതൊക്കെ ഉണ്ടാകും, ശാന്തി, സുഖവും, സമാധാനവും, ആനന്ദവും ഉണ്ടാകും. ഇവിടെ പറയുന്നതിനെ കുറിച്ചല്ല, ആ മനസ്സിന്റെ ദൃഷ്ടിയെ കുറിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഇത് രണ്ടും പറയും. ഒന്ന്, അതൊന്നും കാണുന്നില്ല, ആ സർവത്തെയും കാണുന്നു. അത് ജാഗ്രതത്തിൽ സ്വപ്നത്തിൽ സർവത്തെയും കാണുന്നവനായിരിക്കുന്നു, സുഷുപ്തിയിൽ ഒന്നും കാണാത്തവനായിരിക്കുന്നു. ഈ തത്വത്തെ ഗ്രഹിക്കുന്നവനാണ് മുക്തൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സുപ്തസ്യ മോക്ഷ ദൃഷ്ടാന്തത്വ തദ്ഗതസിജ ദൃഷ്ടാന്തികെ അനുഗമാ. സുഷുപ്തി ദൃഷ്ടാന്തവും മുക്തൻ ദൃഷ്ടാന്തികവുമാണെന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു ഒരു തരത്തിൽ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നു. അത് പരമാർത്ഥമാണെങ്കിലും മുക്തിക്ക് ദൃഷ്ടാന്തമായി അതിനെടുക്കുന്നു. യഥുക്തം സുഷുപ്തി തസ്സംബന്ധം മുക്തെ സിദ്ധിക്കും. അതുകൊണ്ട് സുഷുപ്തിയെ സംബന്ധിച്ച് എന്തെല്ലാം പറയുന്നു അതെല്ലാം മുക്തനെ സംബന്ധിച്ചും ശരിയാണ്. അങ്ങനെ മുക്തനെയും മുക്തിയെയും മനസ്സിലാക്കണം എന്നാ പറയുന്നത്. അത് മുമ്പ് നമ്മളിത് മണ്ഡലം മറ്റു ചർച്ച ചെയ്തതാണ്. പലപ്പോഴും അതിന് അതിന്റെ വാചകങ്ങൾ ചിലപ്പോൾ മറ്റു പലയിടത്തായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ വായിക്കാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പലരും സംശയിക്കും, ഇതെന്തോ എന്റെ ഭാവന ഈ പറയുന്ന കാര്യങ്ങളാണ്, പ്രാമാണികമാണ്, ഞാൻ പറയുന്നുണ്ടൊരു കാര്യം പ്രാമാണികമാണോന്നുണ്ടല്ലോ. അല്ലാതെന്ന് ധരിച്ചു പുതിയ വേദാന്തം പഠിപ്പിക്കുന്നു. ഇതുവരെ ഞങ്ങൾ പഠിച്ച വേദാന്തമല്ല അദ്വൈതമല്ല. അതുകൊണ്ടാണ് അദ്വൈതം ഭാഷ്യത്തിലൂടെ തന്നെ മനസ്സിലാക്കണം പറയുന്നത്. പ്രകടനഗ്രന്ഥങ്ങൾ അസംബന്ധമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഭാഷ്യത്തിൽ കൂടുതൽ വ്യക്തമാകുന്നതിനുള്ള അവസരമുണ്ട്. മറ്റിടത്ത് വളരെ അതാണ് സൂത്രവും ഭാഷ്യവും എന്ന് പറയുന്നത്. സൂത്രങ്ങൾ കൊണ്ട് നമുക്കൊന്നും പിടികിട്ടത്തില്ല. വ്യാകരണ സൂത്രം, മീമാംസാ സൂത്രം, വേദാന്ത സൂത്രം, ന്യായസൂത്രം, സാഖ്യസൂത്രം, ഇങ്ങനെ ഒരുപാട് സൂത്രങ്ങൾ. ഈ സൂത്രങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പിടികിട്ടത്തില്ല. പിടികിട്ടണമെങ്കിൽ ഭാഷ്യത്തിലേക്ക് പോകും. അതുപോലെയാണ് ആശയങ്ങളെ സംക്ഷേപിച്ചിരിക്കുന്നതാണ് പ്രകരണങ്ങൾ, വിസ്തരിച്ചിരിക്കുന്നതാണ് ഭാഷ്യത്തിൽ. വിസ്താരം കൊണ്ടേ നമുക്ക് കാര്യം പിടികിട്ടത്തില്ല. അല്ലെങ്കിൽ ഇത്രയും ചർച്ച എത്ര മണിക്കൂറാണ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുക? തത്വമസി അഹം ബ്രഹ്മാസ്മി ഇത്രയും പറഞ്ഞാൽ പോരെ. പക്ഷെ വിസ്താരം പലപ്പോഴും ആവശ്യമായി വരും. അതാണ് ഭാഷ്യം ചെയ്യുന്നത്. വിസ്താരം കൊണ്ടേ നമുക്ക് അതുകൊണ്ട് ഭാഷ്യത്തിലൂടെ അദ്വൈതത്തെ മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടി സമയം. അത് ശരിക്കും ബോധിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഭാഷയത്തിലൂടെയേ മനസ്സിലാക്കുക എന്നൂടെ പറഞ്ഞു. പിന്നെന്താ പ്രകരണങ്ങളുടെ ഉപയോഗം? പ്രകരണത്തെ സൂത്രരൂപത്തിൽ ധരിക്കുന്നു, പിന്നീട് അതിന്റെ വിശദീകരണങ്ങൾ ഭാഷയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്രകരണവും വ്യർത്ഥമല്ല. ഇത്രയും വ്യക്തമായ ആശയങ്ങൾ അവിടെ കിട്ടത്തില്ല. അത് വളരെ സൂക്ഷ്മമായി പറഞ്ഞിരിക്കുന്നു. ഭാഷകാരൻ തന്നെ പറയുന്നു, യദ്യപി സുഷുപ്തേ തദുക്തം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതിയിലായാലും ശരി താനായാലും ശരി സുഷുപ്തയിലാണ് തന്നെ ചർച്ച ചെയ്ത് സുഷുപ്തിയെ മുൻനിർത്തിയിട്ടാണ് എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഉള്ള കൂടുതൽ വലിയ പ്രാധാന്യമൊന്നും സുഷുപ്തിക്കില്ല. അങ്ങനെയും ധരിച്ചാണ് ചിലർ ഈ സുഷുപ്തിയിലും ഭ്രമിക്കുന്നവരുണ്ട്. അതൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്ന തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സൗകര്യം ആ അനുഭവത്തിലുണ്ട്, കൂടുതൽ സൗകര്യമുണ്ട്. ഇവിടെ പറഞ്ഞു എന്താണ് ദൃഷ്ടഹുദ്ദൃഷ്ടേ വിപരലോക വിപരലോകവിന വിദ്യത അവിനാശിക്കുക എന്നെല്ലാം പറഞ്ഞത് സുഷുപ്തിയെ കുറിച്ചാണ് ബ്രഹധാരണീയത. ഭാഷകാരനത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്താണോ യദ്യപി സുഷുപ്തേത ദുഃഖം പറയെങ്കിലും മുക്തസ്യാവി സർവീകത്വ സമാനോ ദ്വിതീയഭാവം. മുക്തനും അത് അതിന് തുല്യമാണ് മുക്തന്റെ അവസ്ഥ. മുക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണോ സർവീകത്വ സമാനോ ദ്വിതീയഭാവം, മുക്തനെ സംബന്ധിച്ചും ദ്വിതീയ അഭാവമുണ്ട്. സർവേകത്വ ജാഗ്രതത്തിൽ സർവവുമായി അനുഭവപ്പെടുന്നത് മുക്തനെ സംബന്ധിച്ചേകമാണ്. എന്നാ പിന്നെ സുഷുപ്തി പോരെ? എന്തിനാ? സുഷുപ്തിയിൽ ബോധമുണ്ടാകുന്നില്ല. നമ്മളെങ്ങനെയാണോ ഈ ഇന്ദ്രിയം കരണം ശരീരം പ്രപഞ്ചം ഇവയുടെ പരസ്പര ബന്ധം എന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതിൽ നിന്നെല്ലാം ശ്രവണത്തിലൂടെ മനനത്തിലൂടെ തത്വത്തെ വേർതിരിച്ചെടുക്കുന്നത് ഹംസോ യഥാ ക്ഷീരമിവാമ്പ് മിശ്രം പാലിൽ നിന്ന് വെള്ളത്തെ കംസം വേർതിരിക്കുന്നത്. അതുപോലെ ഈ വേർതിരിക്കൽ ആത്മാനാത്മ വിഭാഗം വിവേകം ഇത് സുഷുതി സാധിക്കുന്നില്ല. അതാ അവിടുത്തെ ഒരു പോരായ്മ. അതുകൊണ്ടാണ് ജാഗ്രത വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ജാഗ്രതത്തിന് ശ്രവണ മനനങ്ങളെല്ലാം വേണ്ടി വരുന്നത്. ഉറങ്ങിയതൊന്നും പ്രയോജനമില്ല, അത് പരമാർത്ഥമാണ്. ഉണർന്നതുകൊണ്ടും പ്രയോജനമില്ല, തത്വത്തിൽ ഉണരണം. അത് ജാഗ്രതത്തിലെ സത്യമാണ്. കേനകം പശ്ചിച്ച ഉക്തമേവ. സുഷുതിയെ കുറിച്ച് പറയുമ്പോഴാണ് അത് പറഞ്ഞത്. അത് തത്വജ്ഞനെ സംബന്ധിച്ച് മനസ്സിലായിട്ടുണ്ട്. എന്ത് കർണത്തെ കൊണ്ട് എന്ത് വിഷയത്തെ കാണും? തത്വജ്ഞനെ കുറിച്ച് നമ്മൾ പറയും എന്താണ് നമ്മുടെ ധാരണ. അയാളെപ്പോഴും ആത്മാവിനെ എങ്ങനെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശ്രുതി ചോദിക്കുന്നു, കേന എന്ത് കർണം കൊണ്ട്, കം ഏതാത്മാവിനാണ് അവൻ അറിയുന്നത്? അവൻ സ്വയം ആത്മാവല്ലേ, പിന്നെ അവൻ അറിയാൻ ഏതാത്മാവാണ്? അറിയുന്നവനും അറിയാനുള്ള ഒരു കർണവും അറിയുന്ന ആത്മാവും അങ്ങനെ മൂന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ അദ്വൈതം. ഇത്തരത്തിൽ വരുന്ന വികല്പങ്ങളെല്ലാം മനസ്സിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് മനനം. അതിനാണ് ഈ ചർച്ച. അങ്ങനെ അകറ്റിക്കളഞ്ഞ പിന്നെ അനുഭവം ഉണ്ടാകുമോ? പ്രതീക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകത്തില്ല. പിന്നെന്താ ഉണ്ടാകുന്നത്? ഇതെല്ലാം മാറുന്നു. അജ്ഞാന സംശയാദി രോഗങ്ങൾ മാറുന്നു. അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അജ്ഞാന സംശയ ദോഷങ്ങൾ മാറുന്നതാണ് മുക്തി. എന്തിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങൾ? സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള, ബാക്കിയമായ വിഷയങ്ങളെ കുറിച്ചുള്ളതാണ്. സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാന സംശയാദികൾ മാറുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോ മുക്തൻ സർവജ്ഞനല്ല എന്ന് ഭാഷകാരൻ പറഞ്ഞു. രണ്ട് രണ്ട് കാര്യങ്ങൾ. സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല. പാൽപ്രാശം കുടിച്ച് ആനന്ദിക്കുന്നത് പോലെ ബ്രഹ്മത്തെ അനുഭവിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവനല്ല മുക്തൻ. അതൊക്കെ അമ്മ പ്രതീക്ഷയിലുള്ള കാര്യങ്ങളാണ്, കേവലം ഭാവനയിലുള്ള കാര്യം. ഇത് ഭാവനയാണെന്ന് മനസ്സിലാക്കാതെ ഈ ഭാവനയെ കുറിച്ച് ഒരുപാട് ആൾക്കാർ എഴുതി. കേവല ഭാവനകൾ, അത് ആണ് ഇവിടെ പറയുന്നത്. കേനകം വസിയത്, ആര് ആരെ എന്തുകൊണ്ട് കാണും? ഇങ്ങനെ വ്യക്തമായും പറയുമ്പോ പിന്നെ കാണുന്നു എന്ന് പറയുന്നതിന് എന്താ? പിന്നെ കാണുന്നു എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് പശ്യന്യ ഭവനി? അവന് സർവവും നിലനിൽക്കുന്നു, തത്വമാണ്. ആ തത്വത്തിൽ സർവവും നിലനിൽക്കുന്നു. ആ തത്വത്തിന്റെ നിലയിൽ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലർ പറയുന്നത്. എന്താണ്? ഞാൻ തന്നെയാണ് സൂര്യനായിരിക്കുന്നു, ചന്ദ്രനായിരിക്കുന്നു. ഈ വ്യക്തിഭാവത്തിലിരിക്കുന്ന ജീവൻ സൂര്യനും ചന്ദ്രനും ആവുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ആരും ഉദ്ദേശിച്ചിട്ടാണ് തന്റെ വസ്തുവസ്വരൂപം. അത് സർവത്തിനും ആധാരമായിരിക്കുന്നു, അല്ലെങ്കിൽ അത് തന്നെ സർവാത്മകമായിരിക്കുന്നു, അത് സർവസാരമായിരിക്കുന്നു എന്നാണ് എന്റെ താല്പര്യം. അതൊരു പരമാർത്ഥമാണ്. എന്നാലും അതിന്റെ ഒരു അനുഭവം വേണ്ട. ഇനി അങ്ങനെ വീണ്ടും സംശയം, ഈ സംശയം മാറിയ പ്രശ്നം തീർന്നു. ഈ ഒരു സംശയമാണ് വീണ്ടും തടസ്സമായിരിക്കുന്നത്. എന്നാലും അതിന്റെ ഒരു അനുഭവം വേണ്ടേ? ആ സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മനം. അതുകൂടെ ഭാഷകാരൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു.